2022 ജൂൺ 28 ചൊവ്വ കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും. എസ് എഫ് ഐ വച്ചത് കൊണ്ടത് ഏത് കൊക്കിന്? വിവാദവേളയിൽ രാഷ്ട്രീയകാര്യ ലേഖകൻ സി പി ശ്രീകർഷൻ എഴുതുന്നു. വായിക്കുന്നത് ബി എസ് രാജേഷ്. വയനാട് ജില്ലയിലെ എസ് എഫ് ഐ നേതൃത്വം സംസ്ഥാനത്തെ ഇടതുമുന്നണി നേതൃത്വത്തിനും അതിന്റെ സർക്കാരിനും കൊടുത്തിരിക്കുന്നത് ശരിക്കും 8 പണിയാണ്. അല്ലെങ്കിലും ഈയിടെയായി എന്തോ എവിടെയോ ചില പാളിച്ചകൾ വന്നു പോകുന്നില്ലേ എന്ന് ജനം സംശയിച്ചു പോകുന്നുണ്ട്. 2 പിണറായി സർക്കാരിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. ശരിക്കു പറഞ്ഞാൽ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ് ഈ വിഭ്രാന്തിയും അതുണ്ടാക്കുന്ന പതർച്ചകളും. ഇടതുമുന്നണിയുടെയോ സി പി എമ്മിന്റെയോ ചരിത്ര പുസ്തകത്തിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളാണ് തൃക്കാക്കരയിൽ കണ്ടത്. ആദ്യം സ്ഥാനാർത്ഥിയായി ഒരു പേര് പ്രചരിക്കുന്നു. അതേതാണ്ട് ഉറപ്പിച്ചതുപോലെ ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. സാധാരണഗതിയിൽ സി പി എം ചുവരെഴുതി തുടങ്ങിയാൽ അതൊരു ഉറച്ച തീരുമാനത്തിന്റെ സൂചനയാണ്. 2014 കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ കാര്യമെടുക്കാം. അവിടെ RSP കടുംപിടുത്തം പിടിച്ചു, സീറ്റ് അവർക്ക് കിട്ടണം. അന്നവർ ഇടതുമുന്നണിയിലെ 3 ഇടതു പാർട്ടികളിലെ 3 ആളാണ്. സി പി എമ്മും സി പി ഐയും RSPയും എന്ന നില. സി പി എം തരുമെന്നോ തരില്ലെന്നോ പറയാതെ നമുക്ക് ചർച്ചയാകാമല്ലോ എന്ന് പറഞ്ഞ് RSPക്കാരെ നടത്തിക്കൊണ്ടേയിരുന്നു. മുന്നണി തലത്തിൽ ഔദ്യോഗികമായി RSPയുമായി ഉഭയകക്ഷി ചർച്ച പോലും നടക്കുന്നതിന് മുമ്പ് കൊല്ലത്ത് എം എ ബേബിയെ വിജയിപ്പിക്കുക എന്ന ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അപ്പോഴും ഇടതുമുന്നണി യോഗത്തിൽ വെച്ച് സി പി എമ്മുകാർ RSPക്കാരുടെ ഒന്നും വ്യക്തമായി പറയുന്നില്ല. ഉരുണ്ടുകളികളിൽ സൈകിട്ട് നിന്ന RSP ചുവരെഴുത്തു കൂടി കണ്ടതോടെ പ്രകോപിതരായി ഇടതുമുന്നണി വിട്ടുപോയി. അതിനുശേഷമാണ് CPM ഔദ്യോഗികമായി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പേ ചുവരെഴുത്ത് തുടങ്ങിയതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, സംഗതി CPM ആണ്, ഇടത് കേഡർ പാർട്ടിയാണ്. എല്ലാം കാലേ കൂട്ടി നേരത്തെ ഉറപ്പിച്ചു വച്ചിട്ട് സമയമാകുമ്പോൾ പ്രഖ്യാപിക്കുന്നു. അത് സാങ്കേതികം മാത്രം. തൃക്കാക്കരയിലെ ചുവരെഴുത്ത് കണ്ടപ്പോഴും സാധാരണക്കാരായ CPMക്കാരെല്ലാം അരുൺകുമാർ തന്നെ സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പിച്ചത് ഇതുകൊണ്ടാണ്. പക്ഷേ പിന്നീട് എന്താണ് സംഭവിച്ചത്? തൃക്കാക്കരയിൽ നാടകീയമായി പലതും നടക്കുന്നു. എല്ലാം CPMൽ കേട്ടുകേൾവിയില്ലാത്തത്. അരുൺകുമാറല്ല സ്ഥാനാർത്ഥി എന്ന് പറയുന്നു. സിറോ മലബാർ സഭയുടെ കീഴിലുള്ള ആശുപത്രിയിലെ ഹൃദ്രോഗ വിദഗ്ധൻ പെട്ടെന്ന് സ്ഥാനാർത്ഥിയാകുന്നു. ആശുപത്രിയിൽ വെച്ച് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നു. അവിടേക്ക് CPMന്റെ സംസ്ഥാനത്തെ ഉയർന്ന സമിതിയിൽ നിന്നുള്ള 2 നേതാക്കൾ കടന്നു ചെല്ലുന്നു. ഡോക്ടർമാരുടെ ഒപ്പം ഇരിക്കുന്നു. ഇത് CPM തന്നെയാണോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടാകാം. UDFക്കാർ പ്രചരണത്തിൽ ഒരു പടി മുന്നേറി കഴിഞ്ഞിരുന്നു. സിറോ മലബാർ സഭയെ പ്രീണിപ്പിക്കാൻ അവരുടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ നോക്കുന്ന പഴിയും CPM കേട്ടു. പ്രചരണം കൊണ്ടുപിടിച്ചു നടന്നു. മുഖ്യമന്ത്രിയായ പൊളിറ്റ്ബ്യൂറോ അംഗം പിണറായി വിജയൻ ദിവസങ്ങളോളം തൃക്കാക്കരയിൽ ക്യാമ്പ് ചെയ്തിട്ടും ഒരു പ്രയോജനവുമുണ്ടായില്ല. കഴിഞ്ഞ വർഷം PT തോമസ് നേടിയതിനേക്കാൾ 10,000+ വോട്ടുകൾ നേടി അദ്ദേഹത്തിന്റെ വിധവ ഉമാ തോമസ് വിജയിച്ചു. ഓവർ സ്മാർട്ട്നെസ് ആണോ അതോ പാപ്പരത്വമാണോ CPMനെ നയിച്ചെന്ന ചോദ്യം മാത്രം ബാക്കി. തൃക്കാക്കരയ്ക്ക് പിന്നാലെയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് മുഖ്യമന്ത്രിക്കെതിരെയും മറ്റ് പല വെളിപ്പെടുത്തലുകളും നടത്തിയത്. അവിടെയും പെട്ടെന്ന് ചെയ്തതെന്താണ്? വിജിലൻസ് മേധാവിയായിരുന്ന ഉദ്യോഗസ്ഥന്റെ ആദിബുദ്ധി വിനയായി. സ്വപ്നയ്ക്കൊപ്പം കൂട്ടുപ്രതിയായ ഒരുവനെ രാഖി രാമാനം അറസ്റ്റ് ചെയ്ത് നാറ്റക്കേസായി. ആ ഉദ്യോഗസ്ഥനെ അവിടെ നിന്ന് തന്നെ പറിച്ചു മാറ്റേണ്ടി വന്നു. ശരിക്കും ആ ഉദ്യോഗസ്ഥൻ ഒരാളുടെ മനുഷ്യാവകാശമാണ് ധ്വംസിച്ചത്. ഒടുവിൽ ഈ ഉദ്യോഗസ്ഥൻ നൽകിയ ലാവണം പൗരാവകാശ സംരക്ഷണ സേനയാണെന്നത് മറ്റൊരു വൈരുദ്ധ്യം. മുഖ്യമന്ത്രിക്കെതിരെയും തനിക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ച സ്വപ്ന സുരേഷിനെതിരെ KT ജില്ലയിൽ കേസ് കൊടുത്തു. അതന്വേഷിക്കാൻ സർക്കാർ വമ്പൻ സേനയെ നിയോഗിച്ചു. എന്തിനു വിഭ്രാന്തി എന്ന ചോദ്യമാണ് UDFക്കാർ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയാണെങ്കിൽ ഇതിലൊന്നും പ്രതികരിക്കാതെ ഇരിക്കുന്നു. UDFക്കാരുടെ ആക്ഷേപങ്ങളും മുഖ്യമന്ത്രിയുടെ മറ്റും സഞ്ചാരങ്ങളുമെല്ലാമാണ് പൊതുമധ്യത്തിൽ എന്തൊക്കെയോ കറങ്ങി നിൽപ്പുണ്ടെന്ന് തോന്നിക്കും വിധം പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ ആരോപണങ്ങളെല്ലാം വെറും വെറുതെയാകട്ടെ എന്ന് കരുതാനാണ് കേരളനാട്ടിലെ പ്രജകൾക്കിഷ്ടം. ഇതിനെല്ലാം ഇടയിലാണ് കുന്നിൽമേൽ കുരു എന്ന പോലെ SFA സംഭാവന വയനാട്ടിലുണ്ടായത്. 1, ബഫർ സോൺ വിഷയത്തിൽ വയനാട്ടിലും ഇടുക്കിയിലും കോഴിക്കോട്ടെല്ലാം മലയോരവാസികൾക്കിടയിൽ പ്രതിഷേധങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. SFA ബഫർ സോൺ വിഷയത്തിൽ വയനാട്ടുകാരോട് അനുഭാവം കാട്ടിയതാണ്. അവിടുത്തെ MP രാഹുൽ ഗാന്ധിക്കെതിരെ ജനവികാരം ഉയർത്താനാകുമോ എന്നവർ നോക്കി. അബദ്ധ പഞ്ചാംഗമായി പോയെന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വെളുക്കാൻ തെച്ചത് പാണ്ടായി പോയതായിരിക്കാം. എന്തായാലും SFA ചെലവിൽ വെട്ടിലാവാൻ വിധിക്കപ്പെട്ടത് CPMും ഇടതുമുന്നണിയും പിണറായി സർക്കാരുമാണ്. ബഫർ സോണും സുപ്രീംകോടതി വിധിയും ഇടതു സർക്കാരും. വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ എന്നീ സംരക്ഷിത പ്രദേശങ്ങളുടെ അതിർത്തിയിൽ നിന്നും 1 കിലോമീറ്റർ പരിധിയിൽ പരിസ്ഥിതി സംവേദക മേഖല ഉണ്ടാകണമെന്നും ഇവിടെ പുതിയ നിർമ്മാണ പ്രവൃത്തികൾക്കൊക്കെ നിയന്ത്രണമുണ്ടാകണമെന്നുമാണ് സുപ്രീംകോടതി വിധിയുടെ ധ്വനി. 1995 മുതൽ സുപ്രീംകോടതി മുമ്പാകെ നിലവിലുണ്ടായിരുന്ന TN ഗോദാവർമ്മൻ തിരുമുൽപ്പാട് കേസിലാണ് ഈ മാസം 3 സുപ്രീംകോടതിയുടെ വിധി വന്നത്. വിധിപ്രകാരം നിർമ്മാണങ്ങൾക്ക് ഇളവ് വേണമെങ്കിൽ സംസ്ഥാനങ്ങൾ സുപ്രീംകോടതിയുടെ തന്നെ നിർദ്ദേശപ്രകാരം നിയോഗിക്കപ്പെട്ട സെൻട്രൽ എംപവേർഡ് കമ്മിറ്റിയുടെയും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തെയും സമീപിക്കണം. അവർ ഇത് ഉൾക്കൊണ്ട് സുപ്രീംകോടതിക്ക് അപേക്ഷ നൽകണമെങ്കിൽ സുപ്രീംകോടതിക്ക് സ്വയം തോന്നലുണ്ടായി ഇളവ് അനുവദിക്കാം. വലിയ വോട്ട് ബാങ്കാണ് മലയോരം. മലയോര ജനതയുടെ അമർഷം ചിലപ്പോൾ അവിടെ മാത്രമാകില്ല പ്രതിഫലിക്കുക. ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിലും സ്വാധീനമുണ്ടാക്കാം. അതുണ്ടാക്കാനിടവരുള്ള ആഘാതം തിരിച്ചറിഞ്ഞിട്ടാണ് സുപ്രീംകോടതി വിധി വന്നയുടനെ ഈ മാസം 8 വനംമന്ത്രി യോഗം വിളിച്ചു ചേർത്തതും ജനവാസ മേഖല പൂർണ്ണമായി ഒഴിവാക്കിയുള്ള നിർദ്ദേശങ്ങളുമായി കേന്ദ്രത്തിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചതും. ഇനി ഈ മാസം 30 മുഖ്യമന്ത്രിയും വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഉന്നതതല യോഗം. ബഫർ സോണിൽ LDFഉം UDFഉം പറയുന്നത്. ബഫർ സോൺ വിഷയത്തിൽ മലയോര ജനതയ്ക്കൊപ്പം നിൽക്കുന്നത് തങ്ങളാണെന്നാണ് ഭരണമുന്നണിയായ ഇടതുമുന്നണിയും പ്രതിപക്ഷ മുന്നണിയായ UDFഉം അവകാശപ്പെടുന്നത്. വന്യജീവി സങ്കേതങ്ങളുടെയും ദേശീയ ഉദ്യാനങ്ങളുടെയും ചുറ്റിലുമായി ബഫർ സോൺ വേണമെന്ന നിർദ്ദേശം ആദ്യമായി ഉയരുന്നത് കേന്ദ്രത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള 2 UPA സർക്കാർ ഭരിക്കുന്ന കാലത്താണെന്ന് CPM പറയുന്നു. 2011 ജയറാം രമേശ് വനം പരിസ്ഥിതി മന്ത്രിയായിരിക്കുമ്പോഴാണത്ര ഇത്. ഇക്കാര്യം പരിശോധിക്കാനായി സംസ്ഥാന സർക്കാർ VD സതീശൻ, TN പ്രതാപൻ എന്നീ MLMR ഉൾപ്പെട്ട 3-അംഗ കമ്മീഷനെ നിയോഗിച്ചു. ബഫർ സോൺ എന്നത് 10 km വരെയാകാമെന്ന നിർദ്ദേശമാണ് ഈ കമ്മീഷൻ സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലെന്നും CPM പറയുന്നു. എന്നാൽ അതല്ല കാര്യമെന്ന് കോൺഗ്രസുകാർ വാദിക്കുന്നു. 2019 October 23 മന്ത്രിസഭായോഗം ഒരു തീരുമാനമെടുത്തു. സംരക്ഷണ പ്രദേശത്തെ 0 മുതൽ 1 km വരെ ഇക്കോ സെൻസിറ്റീവ് സോണായി തത്വത്തിൽ നിശ്ചയിച്ചു. October 30 ഇതിന്റെ ഉത്തരവിറങ്ങി. ഇതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ സുപ്രീംകോടതി അതേ രീതിയിലുള്ള വിധി പുറപ്പെടുവിച്ചെന്നാണ് UDF ആക്ഷേപം. ഇടതു സർക്കാർ ഇട്ടുകൊടുത്ത വഴിയിലൂടെ കോടതി സഞ്ചരിച്ചെന്ന് അവരുടെ വ്യംഗ്യം. 2013 May 8 അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ പരിസ്ഥിതി ലോലമേഖലാ പ്രഖ്യാപനത്തിൽ നിന്നും മനുഷ്യവാസ കേന്ദ്രങ്ങളെ ഒഴിവാക്കിയുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് സമർപ്പിച്ചതാണെന്നും UDF വാദിക്കുന്നു. അതിന്റെ കരട് വിജ്ഞാപനം കേന്ദ്രം ഇറക്കിയതാണ്. എന്നാൽ അതേ സർക്കാർ പിന്നീട് കേന്ദ്ര വിദഗ്ധ സമിതി ആവശ്യപ്പെട്ട വിശദാംശങ്ങൾ സമയബന്ധിതമായി നൽകാത്തതിനാൽ അത് കാലഹരണപ്പെട്ടെന്ന് CPM കുറ്റപ്പെടുത്തി. അവർ പറയുന്നത് 2018 പ്രളയത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിലാണ്. മേൽപ്പറഞ്ഞ നിലയിൽ സംരക്ഷണ പ്രദേശത്ത് 1 km വരെ ബഫർ സോണിൽ തീരുമാനമെടുത്തതെന്നാണ്. ഇത് പ്രകാരം 23 സംരക്ഷിത പ്രദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിച്ചതിൽ 20 കരട് വിജ്ഞാപനമിറങ്ങി. ആശങ്കകൾ ഉയർന്നതോടെ ജനസാന്ദ്രത കൂടിയ പ്രദേശങ്ങളിലെ സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവ ഒഴിവാക്കി കരട് ഭേദഗതി നിർദ്ദേശം സമർപ്പിച്ചതാണ്. ഇത് പരിശോധിച്ച് വിദഗ്ധ സമിതിയുടെ യോഗത്തിൽ വെച്ച് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാനുള്ള ഘട്ടത്തിലെത്തി നിൽക്കവെയാണ് ഇപ്പോഴത്തെ സുപ്രീംകോടതി വിധി ഉണ്ടായതെന്നാണ് CPM വാദം. കൗതുകകരമായ കാര്യം ഇതിലൊന്നും വയനാട്ടിലെ പാവം MP രാഹുൽ ഗാന്ധി കണ്ണിയല്ല എന്നതാണ്. അദ്ദേഹം എന്ത് പിഴച്ചു? വയനാട്ടുകാരുടെ പ്രശ്നമായതിനാൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് ഈ വിഷയം ഉന്നയിച്ചൊരു കത്തെഴുതി. സർക്കാർ സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് ആ കത്തിന് മുഖ്യമന്ത്രി വിശദമായ മറുപടി നൽകി. SFI മാർച്ചിന് പിന്നിലെ അതിബുദ്ധി ആരുടേതായാലും പ്രഹരമേറ്റിരിക്കുന്നത് CPM ഇടതുമുന്നണിക്കുമാണ്. 1, ഈ പരിസ്ഥിതിലോല മേഖലാ വിഷയത്തിന്റെ പല നീക്കങ്ങളും വ്യാപകമായ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. 2019 മന്ത്രിസഭായോഗ തീരുമാനമാണ് എല്ലാറ്റിനും കാരണമെന്ന UDFന്റെ ആക്ഷേപം വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. മലയോരവാസികൾക്കിടയിൽ അറിയാതിരുന്നവർ പോലും അത് ചർച്ച ചെയ്തു തുടങ്ങി. ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുന്നു എന്നത് ചുരുക്കം. CPM അതുകൊണ്ട് വിശദമായി തന്നെ നിലപാട് വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ഇര പരിവേഷം. ദേശീയ തലത്തിലും കേരളത്തിലും കിട്ടിയത് മെച്ചം. നാഷണൽ ഹെറാൾഡ് കേസിൽ ED ചോദ്യം ചെയ്യലാണ് കോൺഗ്രസ് രാഷ്ട്രീയമാക്കിയത്. ഇവിടെ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ SFI അതിക്രമവും. കോൺഗ്രസിന് പിടിപ്പത് കോളായി. തൃക്കാക്കരയിലും സ്വർണ്ണക്കടത്ത് കേസിലുമൊക്കെ പറ്റിപ്പോയ അമളിയാണോ ഇവിടെയും ഉണ്ടായത്. CPM അറിഞ്ഞുള്ള മാർച്ചല്ല SFIയുടേതെന്ന് പാർട്ടി നേതൃത്വം ആണയിടുകയും നടപടികളിലേക്ക് സർക്കാർ നീങ്ങുകയും ചെയ്ത സ്ഥിതിക്ക് തൽക്കാലം അത് വിശ്വസിക്കുകയാണ് നിവൃത്തി. പ്രതിപക്ഷ നേതാവിന്റെ പാളിച്ചകൾ. ഒരു കാര്യം കൂടി പറയാതെ വയ്യ. അമിതാവേശ പ്രകടനം കോൺഗ്രസിലും ഉണ്ടാകുന്നുണ്ട്. തൃക്കാക്കരയിലെ വൻ വിജയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് കിട്ടിയ ലീഡർ പരിവേഷത്തിൽ അദ്ദേഹം അമിതാവേശം കാട്ടുന്നുവോ എന്ന സംശയം കഴിഞ്ഞ ദിവസത്തെ വയനാട്ടിലെ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ഉയർത്തുന്നു. ഒരു മാധ്യമപ്രവർത്തകൻ ഉയർത്തിയ ചോദ്യത്തോട് അദ്ദേഹം വഴിവിട്ട് കയർക്കരുതായിരുന്നു. ചോദ്യം ചോദിച്ചത് കോൺഗ്രസ് ഇപ്പോൾ ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുന്ന CPM മുഖപത്രത്തിലെ ലേഖകനായിരിക്കാം. എന്നാലും ജനാധിപത്യപരമായ സംവേദന മാർഗത്തിലൂടെ മറുപടി പറയാൻ പ്രതിപക്ഷ നേതാവ് ശ്രമിക്കേണ്ടതായിരുന്നു. 2 മുമ്പ് നിയമസഭയിൽ വെച്ച് സ്പീക്കർ MB രാജേഷ് നടത്തിയ വാർത്താ സമ്മേളനവും ഞായറാഴ്ച AKG സെന്ററിൽ വെച്ച് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നടത്തിയ വാർത്താ സമ്മേളനവും മാതൃകാപരമായിരുന്നു. പ്രകോപനപരമായ ചോദ്യങ്ങളോട് തീരെ പ്രകോപനമില്ലാതെ ഇരുവരും മറുപടി പറഞ്ഞത് കണ്ടപ്പോൾ മതിപ്പ് തോന്നാത്തവരും ഉണ്ടാകില്ല.